പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹവന്ദനം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം.
അനിഷ്ട സംഭവങ്ങളും ആശങ്കകളും വർദ്ധിച്ചു വരുന്ന മനുഷ്യ ജീവിതത്തിൽ പ്രത്യാശയും സുരക്ഷിതത്വവും പകർന്നു തരുന്നത് ഒന്നു മാത്രം, ദൈവത്തിന്റെ തിരുവചനം. തിരുവചനത്തിലെ ചിന്തകൾ താങ്കളുടെ ജീവിതത്തിൽ പുതുജീവൻ പകരും, വേദനിക്കുന്ന മനസ്സുകളിൽ സാന്ത്വനം നൽകും, ഏകാഗികൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യമരുളും. ദൈവവചനം ക്രമമായി പഠിക്കുവാൻ ശ്രമിക്കൂ. ജീവസന്ദേശം.
യാക്കോബ് കടന്നുപോകുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. താൻ ഈ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നത് തൻ്റെ തന്നെ പിടിപ്പുകേടുകൊണ്ടാണ്, തൻ്റെ വഞ്ചനാ മനോഭാവം, തൻ്റെ തന്ത്രം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ള ചിന്ത. എന്നാൽ ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴിയുണ്ട് എന്ന് യാക്കോബ് നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. യാക്കോബ് സ്വന്തം ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുന്നു. ലൂസ് എന്ന സ്ഥലത്ത് രാത്രിയിൽ ഉറങ്ങുവാൻ കിടക്കുമ്പോൾ അവനൊരു സ്വപ്നം കാണുന്നു. അതെ, ആ സ്വപ്നം ദൈവത്തെ കുറെ കൂടി മനസ്സിലാക്കുവാനും ദൈവവുമായി ബന്ധപ്പെടുവാനുമുള്ള ഒരു സാഹചര്യമായിരുന്നു. യാക്കോബിന് ദീർഘദൂരം ഇനിയും പോകേണ്ടതുണ്ട്. അവൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചാലും 16-17 വാക്യങ്ങൾ, 28 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഈ സ്ഥലം എത്ര ഭയങ്കരം, ചില ആരാധനാ സ്ഥലങ്ങൾ പ്രതിഷ്ഠിക്കുവാനായി എന്നെ വിളിക്കുമ്പോൾ ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം. ചിലർക്കത് അരോചകമായി തോന്നും, കാരണം ഇല്ലാത്ത പണം ഉണ്ടാക്കി ഇത്ര മനോഹരമായി പണിതിട്ടപ്പോൾ എന്തൊരു കമന്റ്, ഈ സ്ഥലം എത്ര ഭയങ്കരം. എന്നാൽ യാക്കോബ് ഇത് പറയുന്നത് ഏതൊരു ഉദ്ദേശത്തോടുകൂടിയാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവൻ ദൈവത്തെ കണ്ടുമുട്ടിയ സ്ഥലം. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അർത്ഥമാക്കിയത് ഈ സ്ഥലം ഭയങ്കരമായിരിക്കുന്നത് യാക്കോബിനെ പോലുള്ളവർക്കാണ്, ഒരു പാപിക്ക്, ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുവാൻ ശ്രമിക്കുന്നവന്, ദൈവത്തിൽ നിന്നും ഓടി മറയുവാൻ ശ്രമിക്കുന്ന ഏതൊരു പാപിക്കും ഒരു ദൈവാലയം, ഒരു ആരാധനാ സ്ഥലം ഭയങ്കരമായിരിക്കണം, ഭയാനകമായിരിക്കണം. ഒരു പാപി ദൈവത്തെ കണ്ടുമുട്ടേണ്ട സ്ഥലം അതായിരിക്കണം, ദൈവവുമായി മുഖാമുഖം വരേണ്ട സ്ഥലം. സ്വർഗത്തിൽ നിന്നും ഇറക്കിയിരിക്കുന്ന ആ കോവേണിയിലൂടെ, അതെ, ക്രിസ്തുവിലൂടെ. 18-19 വാക്യങ്ങൾ നോക്കിക്കേ. യാക്കോബ് അധികാലത്തെഴുന്നേറ്റ് തലയിണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. ഇനിയും യാക്കോബിനെ ശ്രദ്ധിച്ചേ, അവൻ പഠിക്കുവാൻ വളരെയുണ്ട്. ഇത് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാകുന്നു. 20 വാക്യം നോക്കിക്കേ. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ശെടാ, ഇവനോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ നേർച്ച നേരാൻ? ഇനിയും നേർന്ന നേർച്ച തന്നെ നോക്കിക്കേ. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. അല്ലെങ്കിൽ, അതെ, അവൻ പറയുകയാണ്, യഹോവ എനിക്ക് ദൈവമായിരിക്കുന്നത് ഇതൊക്കെ തന്നെങ്കിൽ മാത്രമാണ്. ഒരു കാര്യം ഓർക്കണം, അവൻ എന്താണ് വാസ്തവത്തിൽ ഇവിടെ ചെയ്യുന്നത്? മഠേതരം, ദൈവവുമായി ഒരു മാറ്റക്കച്ചവടം നടത്തുവാൻ യാക്കോബ് ആഗ്രഹിക്കുകയാണ്. അവൻ പറയുന്നു, ദൈവമേ, നീ എനിക്കിതേ ഇങ്ങനൊക്കെ ചെയ്യാമെങ്കിലുണ്ടല്ലോ. എന്തൊരു മണ്ടൻ നേർച്ചയില്ലേ! പലരും ഈ നേർച്ച എടുത്തു പൊക്കി യാക്കോബ് നേർന്നതുപോലെ ഞാനും നേരുന്നു എന്ന് പറയാറുണ്ട്. ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യരുത്. കാരണം ഇവൻ ഈ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ നിന്നെ കാക്കും. നേരെ മുൻപിലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ദൈവം പറയുന്നു, ഞാൻ നിന്നെ കാക്കും, ഞാൻ നിന്നെ ഈ ദേശത്തേക്ക് മടക്കി വരുത്തും, ഞാൻ ഈ ദേശം നിനക്ക് നൽകും, ഞാൻ നിനക്ക് സന്തതിയെ നൽകും. ഇതെല്ലാം കിട്ടിയിട്ടും ഇപ്പോൾ യാക്കോബ് തിരിഞ്ഞ് ദൈവവുമായി വിലപേശുകയാണ്, നീ ഇതൊക്കെ ചെയ്യുമെങ്കിൽ ഞാൻ നിന്നെ സേവിക്കാമെന്ന്. എത്ര മടയത്തരം! 22 വാക്യത്തിൽ അവൻ പറയുന്നു, ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു. നോക്കണേ, ദൈവം നോക്കിയിരിക്കണം വല്ലതും അങ്ങോട്ട് കൊടുത്തേച്ച്, മോനെ എനിക്ക് കൂടി വല്ലതും തരണേ എന്ന് പറയുവാൻ. എത്ര വലിയ മണ്ടത്തരമാണ് പലപ്പോഴും കാണിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നാമുമായി കച്ചവടം നടത്തുന്നവനല്ല ദൈവം. യാക്കോബിനോടും അവൻ അങ്ങനെ ഇടപെടില്ല. അല്ല, ദൈവം അങ്ങനെ ഇടപെട്ടിരുന്നെങ്കിൽ യാക്കോബ് ഒരിക്കലും തന്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങി വരുമായിരുന്നില്ല. നിങ്ങൾ പറ, അതല്ലേ സത്യം? തന്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും ദൈവമാണ് യാക്കോബിനെ തന്റെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവന്നത്. ഒടുവിലായി യാക്കോബ് ബഥേലിലേക്ക് വന്നപ്പോൾ ഒരു ബുദ്ധി ഉള്ള വ്യക്തിയായിട്ടാണ് അവൻ മടങ്ങി വന്നത്. അവൻ എന്ത് ചെയ്യുവാനാണ് മടങ്ങി വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന്റെ കരുണയ്ക്കായി. അവനെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ദൈവം അവനോട് കരുണാസമ്പന്നനായിരുന്നു. ഇന്നും അനേകരും ഈ പറഞ്ഞ ചിന്താഗതിക്കാരാണ്. അവർ പറയുന്നത്, ദൈവം ഇങ്ങനെയും അങ്ങനെയുമൊക്കെ പ്രവർത്തിക്കാമെങ്കിൽ ഞങ്ങൾ അവനെ സേവിക്കാം. പ്രിയ സഹോദര സഹോദരി, താങ്കൾക്ക് ഈ പറഞ്ഞതെല്ലാം ലഭിച്ചാലും ഈ പറഞ്ഞ ചിന്താഗതിയാണെങ്കിൽ ദൈവത്തെ സേവിക്കുവാൻ പോകുന്നില്ല. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, താങ്കൾ കർത്താവായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും താങ്കളെ ദൈവം അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ നമ്മുടെ നക്കാപ്പീച്ചയും കൊണ്ട് വേണോ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ? ഈ പറഞ്ഞ ചിന്താഗതിയാണെങ്കിൽ ദൈവത്തെ സേവിക്കുവാൻ സാധ്യമല്ല. പലരും എനിക്ക് എഴുതും, സാറേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാനൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിന് സമ്മാനം അടിക്കുകയാണെങ്കിൽ ദശാംശം മുഴുവനും ദൈവവേലയ്ക്ക് കൊടുത്തേക്കാമെന്ന്. സുഹൃത്തെ, ഞാൻ വിഷയമൊരിക്കലും പ്രാർത്ഥനയിൽ ഓർക്കാറില്ല. താങ്കൾക്കങ്ങനെ ലഭിച്ചാലൊട്ട് ദൈവത്തിന് താങ്കൾ കൊടുക്കുകയുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കേണ്ടതില്ലല്ലോ, ടിക്കറ്റ് വിൽക്കുന്നവർ താങ്കൾക്ക് തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മൈക്കിലൂടെ വിളിച്ച് പറയുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥന മതി. താങ്കൾ ഇടുന്ന ഈ നേർച്ചക്കാശ് ഇങ്ങനെ ഒരു കച്ചവടമല്ലേ? ചിലരെ ആരാധനയ്ക്ക് സ്തോത്രകാഴ്ച ഇടുന്നത് പോലും 100 മടങ്ങ് തിരികെ വരുവാനാണ്. ദൈവം അങ്ങനെ കച്ചവടത്തിനിറങ്ങിയിരിക്കുകയല്ല, അവിടുന്ന് താങ്കൾക്ക് കരുണ നൽകും. തിരികെ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ അവൻ സകല അനുഗ്രഹങ്ങളും താങ്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അവൻ താങ്കളോട് കൃപാലുവായിരിക്കും. എന്നാൽ അവൻ പറയുന്നത്, താങ്കൾ അവനെ സ്നേഹിക്കുന്നെങ്കിൽ താങ്കൾ വാസ്തവമായി അവനെ സേവിക്കുവാൻ താൽപ്പര്യപ്പെടുമെന്നത്രേ. അതെ, താങ്കൾ അവനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ എല്ലാം സ്വന്തമാക്കുവാൻ സാധിക്കും. ഇതൊന്നും താങ്കളെ വിട്ടുപോകില്ല. അതത്രേ സ്നേഹത്തിന്റെ ബന്ധനം. ഒരു മാതാവിന് ഒരു കൊച്ചു കുഞ്ഞിനോടുള്ള സ്നേഹം ഇത് തന്നെയാണ്. അവൾ ആ കുഞ്ഞിന്റെ അടിമയായിത്തീരുന്നു. താങ്കളും ഞാനും അപ്രകാരത്തിലാകണമെന്നത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. അതേ സുഹൃത്തെ, താങ്കളുടെ അവസ്ഥ എന്താകുന്നു? എന്തുകൊണ്ട് ദൈവത്തെ താങ്കൾ സ്നേഹിക്കുന്നു? നാം ഇനിയും 29 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഥ തുടരുന്നതായി കാണുവാൻ സാധിക്കും. ഈ 29 അധ്യായത്തിന്റെ മുകളിൽ ഗലാത്തിലേഖനം 6 7-8 വാക്യങ്ങൾ എഴുതുവാൻ എനിക്ക് തോന്നുന്നു. ആ വാക്യങ്ങൾ അറിയാമോ? ഗലാത്തിലേഖനം 6 7-8 വാക്യങ്ങൾ: വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. തന്റെ തെറ്റായ പ്രവർത്തനങ്ങളുടെ ഫലം കൊയ്യുവാൻ യാക്കോബ് ആരംഭിക്കുന്നതാണ് ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നത്. ഗലാത്യ ലേഖനത്തിലെ ഈ ഭാഗം പ്രധാനമായും വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. എന്നാൽ ഇത് എല്ലായിടത്തും എല്ലാ കാലത്തുമുള്ള ദൈവത്തിന്റെ ഒരു പ്രമാണത്തെയാകുന്നു വ്യക്തമാക്കുന്നത്. ജീവിതത്തിന്റെ ഏത് നിലയിലും ഇത് സത്യമാണ്. നെല്ല് വിതച്ചാൽ നെല്ല് തന്നെ കൊയ്യും, എള്ളു വിതച്ചാൽ എള്ളു തന്നെ കൊയ്യും, ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് തന്നെ കൊയ്യും, കള വിതച്ചാൽ കള കൊയ്യും. ഈ പ്രമാണത്തിന്റെ ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ ഉടനീളം കാണാവുന്നതാണ്. ഉദാഹരണത്തിന്, ഫറബോൻ എബ്രായരുടെ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. സമയം വന്നപ്പോൾ അവന്റെ മകനെ സംഹാരദൂതൻ കൊന്നുകളഞ്ഞു. ആഹാബ് തെറ്റായ ആരോപണം ചുമത്തി നാബോത്തിനെ കൊന്നുകളഞ്ഞു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കി. ദൈവം ആഹാബിന്റെ അടുത്തേക്ക് പ്രവാചകനായി ഏലിയാവിനെ ഒരു ദൂതുമായി അയച്ചു. അത് നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയതുപോലെ ആഹാബിന്റെ രക്തവും നായ്ക്കൾ നക്കും എന്നുള്ളതായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ നിറവേറി. ദാവീദും ഇതൊരു ഒഴിച്ചുകൂടാത്ത പ്രമാണമായി മനസ്സിലാക്കി. അവന്റെ ജീവിതത്തിലും അത് സത്യമായിരുന്നു എന്നത്ര അവൻ പറയുന്നത്. അവൻ ആ നീച പാപങ്ങളായ വ്യഭിചാരവും കുലപാതകവും ചെയ്തു. അവൻ അനുതപിച്ചപ്പോൾ ദൈവം അവനോടത് ക്ഷമിച്ചു എന്നത് ശരി തന്നെ. എന്നാൽ സംഗതി അങ്ങനെ തന്നെ തിരിച്ചടിച്ചു. അവൻ വിതച്ചത് അവൻ കൊയ്തു. ഇത് കേൾക്കുമ്പോൾ അനേകർക്കും എത്ര വലിയ ഭാരമാണ് തോന്നാറുള്ളത്. അതെ, അവന്റെ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തതായി ദാവീദിന്റെ ജീവിതത്തിൽ നാം കാണുന്നു. അവന്റെ മകനെ കൊന്നുകളഞ്ഞു. ഈ പ്രമാണത്തിന്റെ ഭാരം വിശുദ്ധ പൗലോസ് പോലും അറിഞ്ഞിരുന്നു. സ്തേഫാനോസിനെ കല്ലെറിയുവാൻ പൗലോസും സമ്മതിച്ചു. എന്നാൽ ലുസ്രയിൽ വെച്ച് പൗലോസിനെ പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു മരിച്ചു എന്ന് കണ്ട് ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു. മാറ്റിക്കൂടാത്ത ഈ പ്രമാണത്തിന്റെ ഉത്തമ ഉദാഹരണമാകുന്നു യാക്കോബ്. തന്റെ സ്വന്തം തന്ത്രങ്ങളാൽ ജീവിക്കുകയായിരുന്നു യാക്കോബ്. അവന്റെ കൈവശം ചതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ഉദ്ദേശം സാധിക്കുവാനായി എത്രയും താണു പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ മോശമായി പ്രവർത്തിക്കുവാനായി യാക്കോബിന് മടിയില്ലായിരുന്നു. തന്റെ തന്ത്രങ്ങളിൽ അവൻ അഭിമാനം കൊണ്ടിരുന്നു. എന്നാൽ അവൻ വിതച്ചത് തന്നെ കൊയ്യുന്നതാണ്. ഈ അധ്യായത്തിൽ, അതായത് 29-ാം അധ്യായത്തിൽ യാക്കോബ് ബെഥേൽ വിട്ടിട്ട് തന്റെ യാത്ര തുടരുന്നതാണ് നാം കാണുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ, പല ദിവസങ്ങൾ തന്നെ കഴിഞ്ഞു കാണും, അവൻ ഹാരാനിലെത്തി. 29-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. അവൻ വെളിംപ്രദേശത്തൊരു കിണർ കണ്ടു. അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. എന്നാൽ കിണറ്റിന്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു. ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിന്റെ വായ്ക്കൽ അതിന്റെ സ്ഥലത്ത് തന്നെ തിരികെ വെക്കുകയും ചെയ്യും. ആ രാജ്യത്ത് വെള്ളം എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. അവിടെ വെള്ളത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടിനെ കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ കിണറ്റിന്റെ വായ്ക്കൽ കല്ല് ഉരുട്ടിവെച്ചിരുന്നത്. ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് കല്ല് മാറ്റുകയും അപ്പോൾ എല്ലാവരും ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും മറ്റാവശ്യങ്ങൾക്ക് വെള്ളം കോരുകയും ചെയ്തിരുന്നു. വീണ്ടും ആ കല്ല് കിണറിന്റെ വായ്ക്ക് വെക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെങ്ങും അപ്രകാരം ചെയ്യാറില്ലല്ലോ. ഇപ്പോൾ ഇതാ യാക്കോബ് രംഗത്ത് വരുന്നു. അവർ ആ കല്ലുരുട്ടി നീക്കുന്നതിന് മുൻപ് അവൻ അവിടെ എത്തുന്നു. അവന്റെ ഇവിടുത്തെ സംസാരമൊന്ന് ശ്രദ്ധിച്ചേ. 4-5 വാക്യങ്ങൾ. യാക്കോബ് അവരോട്, സഹോദരന്മാരെ, നിങ്ങൾ എവിടുത്തുകാർ എന്ന് ചോദിച്ചതിന് ഞങ്ങൾ ഹാരാന്യർ എന്ന് അവർ പറഞ്ഞു. അവനവരോട്, നിങ്ങൾ നാഹോരിന്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന് അറിയും എന്ന് അവർ പറഞ്ഞു. ഓഹോ, അവർക്കറിയാം. എന്നാൽ യാക്കോബിന് ഇതുവരെയായിട്ടും അവനെ അറിയില്ല. എന്നാൽ നമ്മുടെ യാക്കോബ് അവന്റെ കൂടെ ഒന്ന് ജീവിക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ സംഗതി അറിയുവാൻ തന്നെ പോവുകയാണ്. നല്ല ഒന്നാന്തരം അമ്മാവൻ. 6 വാക്യങ്ങൾ. അവനവരോട്, അവൻ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. സുഖം തന്നെ. അവന്റെ മകൾ റാഹേൽ അതാ ആടുകളോടുകൂടെ വരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. പകൽ ഇനിയും വളരെയുണ്ടല്ലോ. കൂട്ടം ഒന്നിച്ചുകൂടുന്ന നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്തു കൊണ്ടുപോയി തീറ്റുവീൻ എന്ന് അവൻ പറഞ്ഞതിനവർ, കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ. അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു. ഇത് രസമായിരിക്കുന്നു. നമ്മുടെ യാക്കോബ് ആ നാട്ടിലേക്ക് വന്നതേയുള്ളൂ. അവൻ അവരോട് പറയുകയാണ് എങ്ങനെയാണ് ആടുകൾക്ക് വെള്ളം കൊടുക്കേണ്ടത് എന്ന്. അവർ അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് എന്തൊക്കെയാകുന്നു എന്ന് അവൻ പറയുന്നു. നോക്കണേ, യാക്കോബ് നേരെ കയറി അഭിപ്രായം പാസാക്കുന്നത്. അല്ലെങ്കിലും അവന്റെ സ്വഭാവം അങ്ങനെ തന്നെ ആകുന്നുവല്ലോ അല്ലേ. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തന്റെ അപ്പന്റെ ആടുകളോടുകൂടെ വന്നു. അവളായിരുന്നു അവയെ മേയിച്ചു വന്നത്. റാഹേൽ ഒരു ആട്ടിടയത്തിയായിരുന്നു. ആ കാലങ്ങളിൽ ഇത് സ്ത്രീകളുടെ പണിയായിരുന്നു. 10-ാം വാക്യത്തിൽ, തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്ത് എന്ന് കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാൻ അവനോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവനത് ചെയ്തു. യാക്കോബ് ആരുടെയെങ്കിലും നിയമം അനുസരിക്കുകയല്ല, സ്വന്തം കാര്യങ്ങൾ അങ്ങ് ചെയ്യുകയാണല്ലേ. അവൻ ജീവിതത്തിൽ കൂടി പോയപ്പോൾ കളികൾക്ക് അവൻ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കി. അവന്റെ ജീവിതത്തിന്റെ ആദ്യ ഭാഗം അതായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു വലിയ പാഠം പഠിക്കുവാനുണ്ട്. ലാബാനാണ് അത് അവനെ പഠിപ്പിക്കുവാൻ പോകുന്നത്. ആളല്പം കടുപ്പം അല്ലെങ്കിൽ കർക്കശമായിരിക്കും എന്ന് മാത്രം. 11 വാക്യം. ഈ വാക്യം എനിക്ക് വാസ്തവത്തിൽ ആശ്ചര്യകരമായിരിക്കുന്നു. നാം അവിടെ വായിക്കുന്നത്, യാക്കോബ് റാഹേലിനെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു. തുറന്നു പറഞ്ഞാൽ ആ പെൺകുട്ടിയെ ചുംബിക്കുകയും തുടർന്ന് പൊട്ടിക്കരയുകയും ചെയ്തത് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസം തോന്നുന്നു. താങ്കൾക്ക് മനസ്സിലായോ? എന്തായാലും ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കുന്നത്, ഈ യാക്കോബ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് മുതൽ അവന്റെ യാത്രയിൽ മുഴുവൻ വളരെയധികം ഏകാന്തത അനുഭവിച്ച് കാണുമെന്നത്രേ. തനിയെ ഈ കാടും മേടും മരുഭൂമിയും താണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ. നാം ഓർക്കണം, ബഥേലിൽ നിന്നും അവൻ ഗലീലക്കടലിന്റെ തീരത്തുകൂടി സിറിയയിലേക്കും അവിടെ മരുഭൂമി കടന്നവൻ ഇങ്ങനെ വരികയാണ്. ഞാൻ കരുതുന്നത് ആ വഴി മുഴുവനും അവന് അനേകം അനുഭവങ്ങൾ ഉണ്ടായിക്കാണും. അവൻ ഈ ജനവാസമുള്ള സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങളെ നേരത്തെ അറിയാമെന്നതുപോലെ ഇടപെടുന്നത് തന്നെ വികാരത്തള്ളലിലാണ്. ആകെ തകർന്ന ഒരു ജീവിതം. നാളുകൾ എത്രയായി യാത്ര ആരംഭിച്ചിട്ട്. തന്റെ അമ്മയുടെ സഹോദരന്റെ മകളെ കണ്ടപ്പോൾ ഈ സങ്കടമെല്ലാം കൂടി അണപൊട്ടി ഒഴുകിക്കാണും. അല്പം ഭാവന ചെലുത്തി അവന്റെ ആ യാത്രയും മറ്റുമൊന്ന് ചിന്തിക്കൂ. താറുമാറായ ഒരു ജീവിതം. എവിടെങ്കിലും ഒരു അഭയത്തിനായിട്ട് ഓടുകയാണ്. ധൃതി പിടിച്ച് ദൈവഹിതത്തിനപ്പുറം കാര്യങ്ങൾ ചെയ്യുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന തകർച്ച ഇവിടെ എത്ര വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുവാൻ താൽപ്പര്യപ്പെടാത്തതായ മനുഷ്യൻ. അവൻ ചെന്നുപെടുന്ന പ്രതിസന്ധികൾ കണക്കില്ലാത്തതാണ്. അവൻ ചെന്നു ചാടുന്ന കയങ്ങൾ ഒരിക്കലും നിലയില്ലാത്തതാണ്. ആഴത്തിലേക്ക് അവൻ താഴുന്നതായി കാണുവാൻ സാധിക്കും. 12 വാക്യത്തിൽ നാം കാണുന്നത്, താൻ അവളുടെ അപ്പന്റെ സഹോദരനെന്നും റിബേക്കയുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് തന്റെ അപ്പനെ അറിയിച്ചു. പലർക്കും ഇതൊരു തർക്കത്തിനുതകുന്ന കാര്യമാണ്. അതായത്, ബൈബിളിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കുവാൻ തത്രപ്പെടുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ യാക്കോബ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ശ്രദ്ധിച്ചേ. താൻ അവളുടെ അപ്പന്റെ സഹോദരനെന്നും. അതെങ്ങനെയാണ്? അതെ, എബ്രായർ ഈ ബന്ധം പറയുമ്പോൾ അങ്ങനെ കൊത്തിനുറുക്കി വിവരിക്കുകയില്ലായിരുന്നു. നാം ആണെങ്കിൽ അപ്പന്റെ അനുജന്റെ ജ്യേഷ്ഠന്റെ പെങ്ങളുടെ അമ്മായിയപ്പന്റെ അങ്ങനെ നീട്ടിനീട്ടിപ്പോകുമല്ലോ. ആ കാലങ്ങളിൽ താങ്കൾ ബന്ധപ്പെട്ടതാണെങ്കിൽ ഒന്നുകിൽ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി തീർന്നു. ആ അർത്ഥത്തിലാണ് ഇവിടെ ഇത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അത് തെറ്റല്ല, അങ്ങനെ തന്നെയാണ്. മലയാളത്തിൽ നാം പറഞ്ഞതിനെയും യാക്കോബ് അവളുടെ അപ്പന്റെ അനിന്ദ്രവനാകുന്നു എന്ന്, അതായത് റിബേക്കയുടെ മകൻ അപ്പന്റെ പെങ്ങളുടെ മകൻ. 13 വാക്യത്തിൽ നാം കാണുന്നത്, 13 വാക്യം, ലാബാൻ തന്റെ സഹോദരിയുടെ മകനായ യാക്കോബിന്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ ലാബാനോട് വിവരമൊക്കെയും പറഞ്ഞു. ഞാൻ ഊഹിക്കുന്നത് യാക്കോബിന് വളരെയേറെ സംസാരിക്കുവാൻ ഉണ്ടായിരുന്നു എന്നത്രേ. അത്താഴ സമയത്ത് യാക്കോബിന്റെ കഥ കേൾക്കുന്നത് അവർക്കൊരു വിനോദമായിരുന്നിരിക്കണം. താൻ എങ്ങനെയാണ് ജ്യേഷ്ഠനെ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തതെന്നും അപ്പനെ വളച്ചൊടിച്ച് അനുഗ്രഹം വാങ്ങിച്ചതെന്നുമെല്ലാം അവൻ വിവരിക്കുമ്പോൾ കേട്ടിരിക്കുവാൻ എന്തൊരു രസം ഇല്ലേ. ഇന്നായിട്ട് രസമാണെങ്കിൽ അന്ന് യാക്കോബ് തന്നെ അത് പറയുമ്പോഴത്തെ അനുഭവം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവന്റെ കൗശലവും ബുദ്ധിസാമർത്ഥ്യവും എല്ലാം അവർക്ക് എന്തൊരു രസമായിരുന്നു. റാഹേലും മറ്റും ആ കഥകൾ ആകാംക്ഷയോടെ കേട്ടിരുന്നിരിക്കണം. ബഥേലിലെ അവന്റെ അനുഭവവും ഒരുപക്ഷെ അവൻ പറഞ്ഞു കാണും. അവൻ ലാബാനോട് എല്ലാം പറഞ്ഞു. 14 വാക്യത്തിൽ നാം കാണുന്നു, ലാബാൻ അവനോട്, നീ എന്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. അവൻ ഒരു മാസക്കാലം അവന്റെ അടുക്കൽ പാർത്തു. അത് രസമായിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ എനിക്ക് വളരെ രസം തോന്നാറുണ്ട്. ഇത് തന്റെ അനന്തരവൻ തന്നെയാണെന്ന് ലാബാന് ഇപ്പോൾ ഉറപ്പായി. മറ്റാർക്കും ഇങ്ങനൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്നായിരിക്കണം ലാബാൻ കരുതിയത്. ലാബാൻ പറഞ്ഞത്, മിടുമിടുക്ക, ഇപ്പോൾ നീ എന്റെ സ്വന്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സ്വാതന്ത്ര്യമായി ഇവിടെ തന്നെ കഴിഞ്ഞോളൂ. നമുക്ക് രണ്ടുപേർക്കും ഏതാണ്ട് ഒരു സ്വഭാവം തന്നെയാണ്. അങ്ങനെ ഒരു മാസം കഴിയുന്നു. തുടർന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. യാക്കോബ് ഒരു പണിയും ചെയ്യുന്നില്ല. അവൻ ദൂരദേശത്തു നിന്ന് അമ്മാവനെ സന്ദർശിക്കുവാൻ വന്ന അനന്തരവനാകുന്നു. ഞാൻ ചിന്തിക്കുന്നത് അവന് തോന്നിക്കാണും എനിക്കിവിടെ സൗജന്യമായി താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യാമെന്ന്. ഇപ്പോൾ ഇതാ ഒരു സംഭവം. എന്റെ അഭിപ്രായത്തിൽ ഒരു ദിവസം രാവിലെ പ്രാതൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. 15 വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ ലാബാൻ യാക്കോബിനോട്, നീ എന്റെ സഹോദരനാകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ? നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്നോട് പറക എന്ന് പറഞ്ഞു. നമ്മുടെ ലാബാൻ അമ്മാവൻ കൗശലക്കാരൻ തന്നെയാണ്. എന്തെങ്കിലും പണിയെടുക്കുന്നതിനെക്കുറിച്ച് ആരെങ്കിലും ഉരിയാടിയോ? യാക്കോബ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ ലാബാൻ അമ്മാവൻ നല്ല തന്ത്രശാലി തന്നെയാണ്. അവൻ അങ്ങോട്ട് കയറി പറയുകയാണ്, യാക്കോബ് അവനെ വെറുതെ സേവിക്കണമെന്ന് ലാബാൻ ആഗ്രഹിക്കുന്നില്ല പോലും. അവൻ പറയുന്നത് അവന് യാക്കോബിന് പ്രതിഫലം നൽകാമെന്ന്. ഒന്നും കൊടുക്കാതെ അമ്മാവന്റെ കൂടെ ഒരു മാസം ഒന്നും ആരും താമസിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ലാബാൻ വളരെ തന്ത്രശാലിയാണ്. ഇനിയും അവൻ തന്റെ അനന്തരവനുമായി ഇടപെടുവാൻ തന്നെ പോവുകയാണ്. അവൻ അരക്കൈ നോക്കുക തന്നെ ചെയ്യും. 16 വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ ലാബാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. ഇവിടെ ലാബാന്റെ വേറൊരു മകളുടെ പേര് വരുന്നു, ലേയ. ലാബാൻ കുറെ നാളായി ഈ പയ്യനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതെ, തന്റെ അനന്തരവൻ തന്റെ പെൺമക്കളിൽ ഇളയവളിൽ തൽപരനാകുന്നു എന്ന് ലാബാൻ മനസ്സിലാക്കി. അടുത്ത വാക്യത്തിൽ അതിന്റെ കാരണം പറയുന്നുണ്ട്. ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു. ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് കണ്ണ് കാണാൻ വയ്യാത്തവൾ ആയിരുന്നു എന്നല്ല, പിന്നെയോ അവൾ സുന്ദരിയല്ലായിരുന്നു എന്ന് പറയുന്ന വിധമാകുന്നു. അതുകൊണ്ട് തന്നെ യാക്കോബ് അവളെ ഇഷ്ടപ്പെട്ടില്ല. യാക്കോബ് ലാബാന്റെ രണ്ട് പെൺമക്കളിൽ ഇളയവളായ റാഹേലുമായി സ്നേഹത്തിലായിരുന്നു. 18 വാക്യം നോക്കിക്കേ, യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിനു വേണ്ടി ഞാൻ 7 നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. യാക്കോബിനെ ഒന്നാമതായി കുടുക്കി. ലാബാൻ യാക്കോബിനോട് ഈ വിലപേശൽ നടത്തിയപ്പോൾ അത് എവിടെ ചെന്ന് നിൽക്കും എന്ന് ലാബാൻ അറിയാമായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ യാക്കോബിന്റെ മറുപടിയിൽ ലാബാൻ അത്ഭുതപ്പെട്ടും കാണില്ല. റാഹേലിന് വേണ്ടി 7 പണിയെടുക്കുവാൻ യാക്കോബ് തയ്യാറായി. ഈ ലാബാൻ മിടുക്കൻ തന്നെയല്ലേ? 19 വാക്യം നോക്കിക്കാട്ട്. അതിന് ലാബാൻ, ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നതും നല്ലത്, എന്നോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞു. ലാബാൻ അത് അംഗീകരിച്ചു. ഇതാ ഈ അടുത്ത വാക്യത്തിൽ യാക്കോബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിലേക്കും മനോഹരമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. തുറന്നു പറഞ്ഞാൽ യാക്കോബിന്റെ പ്രാരംഭകാല ജീവിതത്തിൽ എന്തെങ്കിലും മനോഹരമായി നല്ലതായി കൊള്ളാവുന്നതായി കാണുന്ന ഒരേ ഒരു കാര്യം റാഹേലിനോടുള്ള അവന്റെ സ്നേഹമാണ്. 20 വാക്യത്തിൽ, അങ്ങനെ യാക്കോബ് റാഹേലിനു വേണ്ടി 7 സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കുകൊണ്ട് അതവന് അല്പകാലം പോലെ തോന്നി. ആ പ്രസ്താവന മനോഹരമല്ലേ? ഈ മനുഷ്യൻ ശരിക്കും അധ്വാനിക്കുന്നത് താങ്കൾക്ക് കാണാവുന്നതാണ്. അതെ, ലാബാൻ അവനെ കൊണ്ട് ശരിക്കും പണിയെടുപ്പിച്ചു. തണുപ്പത്തും മഴയത്തും സകലവിധ പ്രയാസമേറിയ സാഹചര്യത്തിലും അവൻ പണിയെടുക്കുകയാണ്. അതും 1-2 ദിവസങ്ങളല്ല, 7 പക്ഷേ അവൻ എപ്പോഴും ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അതെ, യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചിരുന്നു. ഇവിടെ ഒരു വലിയ പാഠം നമുക്ക് പഠിക്കുവാനുണ്ട്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, ആ സ്നേഹത്തിന്റെ ആഴമനുസരിച്ചിരിക്കും അവനെ സേവിക്കുന്നതിന്റെ ആഴവും. പലപ്പോഴും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ലേ ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലേക്ക് നാം ചാഞ്ഞു പോകുന്നത്. നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തീരുമാനമെടുക്കാം. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.
I'm not afraid to die.
ഇന്നത്തെ സന്ദേശം താങ്കൾക്ക് എപ്രകാരം പ്രയോജനപ്പെട്ടു എന്നറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
പ്രാർത്ഥനാ വിഷയങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ദയവായി എഴുതുമല്ലോ. കത്തെഴുതേണ്ട വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.
വിലാസം വീണ്ടും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.